We are going to study the verse 5, the second part. Thou anointest my head with oil, my cup runneth over.
അഞ്ചാം വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് പഠിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു.
We have seen verse 5 and 6 is the divine promise we see there.
അഞ്ചും ആറും വാക്യങ്ങളിൽ ദിവ്യമായിരിക്കുന്ന സാന്നിധ്യമാണ് നമുക്കവിടെ കാണാൻ തക്കണം
കഴിയുന്നത്.
കാണാൻ തക്കണം സാധിക്കുന്നത്.
There we see the shepherd is going on the top of the mountain and is preparing the table mount.
ഇവിടെ നമ്മൾ കാണുന്നത് ഇടയൻ ആ മലയുടെ മുകളിലേക്ക് ആ നിരപ്പായ സ്ഥലത്തേക്ക് പോവുകയും ആളുകൾക്ക് വേണ്ടി അവിടെ തയ്യാറാക്കുകയും ചെയ്യുക.
And we have seen many types of various types of enemies are there, and the midst of the enemies is preparing this table.
വ്യത്യസ്ത തരത്തിലുള്ള ശത്രുക്കളെ നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലാണ് അപ്രകാരം ഒരു മേശ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരുക്കുന്നത്.
And preparing the table is not an easy job, it is a very tough job for a shepherd.
ഒരു ഇടയനെ സംബന്ധിച്ച് അപ്രകാരം ഒരു സ്ഥലം ഒരുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്.
Seen last time how carefully he is when he is preparing the table land.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയാണ് അപ്രകാരം ഒരു സ്ഥലം ഒരുക്കുന്നത് നമ്മൾ കണ്ടു.
And also on the table mount the sheep needs various other things.
മാത്രമല്ല ഈ മലമുകളിൽ ആ നിരപ്പായ സ്ഥലത്ത് ആടുകൾക്ക് ആവശ്യമുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ട്.
The sheep enjoys there because it's a beautiful place, the climate is very comfortable because summer day they are at the top of the mountain.
ആടുകൾ അവിടെ വളരെ ആസ്വദിക്കാറുണ്ട്, കാരണം നല്ല ക്ലൈമറ്റ് ആണ്, നല്ല കാലാവസ്ഥ, അതുപോലെ നല്ല ഭംഗിയാണ്. ഉഷ്ണകാലങ്ങളിൽ ആടുകൾ അവിടെയാണ് സമയം.
കമ്പയർഡ് ടു ദ ക്ലൈമറ്റ് ഓഫ് ദ വാലി ദാറ്റ് ഈസ് മച്ച് മോർ ബെറ്റർ.
ഈ താഴ്വരയിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ മലമുകളിൽ വളരെ നല്ല കാലാവസ്ഥയാണ്.
സോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ജോയ് ആൻഡ് കംഫർട്ട് ഓൺ ദ മൗണ്ടൻ ടോപ്പ് yet they face some problem.
ee santoshathindeyum sugathindeyum okka madhyathil aadukalkku chila prashnangalum adine madhyathil undu.
The one of the major problem in the summer time
ee ushna kaalakattathilana aa prayasam ettavum kulladu.
And that problem is the flies, the problem of fly.
ee pranigalude ശല്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ശല്യം.
So many varieties of insects come and trouble this sheep.
ഈ ആടിനെ വ്യത്യസ്ത തരങ്ങളിലുള്ള അനവധി ഈച്ചകൾ അല്ലെങ്കിൽ പ്രാണികൾ വന്ന് ബുദ്ധിമുട്ടിക്കാറുണ്ട്.
The insects, it is the summer time, is a time of insects or flies.
ഉഷ്ണകാലം എന്ന് പറഞ്ഞത് ഇപ്രകാരമുള്ള പ്രാണികളുടെ അല്ലെങ്കിൽ ഈച്ചകളുടെ ഒരു കാലമാണ്.
And I told you in the beginning of our study, they say that there are some conditions are needed for the sheep to lie down on a green pasture.
ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ ആടുകൾക്ക് പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ അവർ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു.
One of the factor is that they should be free from flies. If flies are there, they will not lie down on a green pasture.
അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രാണികളിൽ നിന്നൊരു മുക്തി ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ സുഖമായിട്ട് കിടക്കുവാൻ കഴിയുകയുള്ളൂ.
See, at the time of enjoying all this thing, all of a sudden some flies comes and disturbs it.
എല്ലാം ആസ്വദിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന സമയത്ത് ചില പ്രാണികൾ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കും.
In Malayalam there is a saying, സ്വർഗത്തിലെ കട്ടുറുമ്പ്. That is the reason. That is when everybody is enjoying, some insects come and disturb it.
എല്ലാം സന്തോഷമായിട്ട് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ ചില പ്രാണികൾ.
It is like a fly in the ointment.
അത് എണ്ണയിൽ
തൈലത്തിലെ
എണ്ണ പോലെ ഈച്ച പോലെയാണ്, തൈലത്തിലെ ഈച്ച പോലെയാണ് ഈ പറയുന്ന കാര്യം.
So it disturbs the whole, the perfume will be spoiled if it is falling into that oil.
ആ എണ്ണയിലേക്ക് ഈച്ച വീഴുമ്പോൾ അതിന്റെ സൗരഭ്യം മുഴുവൻ നശിച്ചു പോവുകയാണ്.
We'll consider what are the different types of flies they come there.
ആ ഏതൊക്കെ തരത്തിലുള്ള പ്രാണികളാണ് അല്ലെങ്കിൽ ഈച്ചകളാണ് വരുന്നതെന്ന്
നോക്കാം. How much the disturbing they are to the sheep we have to understand.
എത്രമാത്രം ആടുകളെ ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം.
The flies, they are like a heel fly that is affecting the heel of the sheep.
ആടുകളുടെ ആ കാലുകളിൽ ആ കാൽപാദങ്ങളിൽ ശല്യപ്പെടുത്തുന്നുണ്ട്.
There's a nose fly which disturbs the whole nose. We have seen that.
മുഖത്തെ അല്ലെങ്കിൽ മൂക്കിന്റെ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.
There are black flies, boot flies, mosquitoes, gnats, etc.
വ്യത്യസ്ത തരത്തിലുള്ള ഈച്ചകളും കൊതുകുകളും പ്രാണികളും ഒക്കെ അടങ്ങിയതാണ്.
It's a very tough time, summer time.
ഉഷ്ണകാലം വളരെ ബുദ്ധിമുട്ടേറിയ സമയമാണ്.
To make you understand understand the impact of the disturbance this fly causes, I will show some photographs.
ഇതിന്റെ ഈ ഈച്ചകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് വളരെ പ്രയാസമുള്ളതാണ്.
I will show you the photograph to understand. See, this is known as sheep boar pot fly.
ഇത് ആടുകളെ ശല്യപ്പെടുത്തുന്ന പ്രത്യേകതരത്തിലുള്ള ഒരു ഈച്ചയാണത്.
This is the one who causes all the problems to the nose and all, we see that.
ആടുകളുടെ ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഈച്ചയാണ്.
This is also again warble fly. This also causes trouble.
ഇതും ആടുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രാണിയാണ്.
There are some ticks are there. You can see the pictures.
ചില ചെള്ളുകൾ പോലെയുള്ള ചില ചെറിയ ചെറിയ ജീവികളുണ്ട്.
See, can you imagine a cat see in, on the nose, the fly, the warble fly is there. The same way it sits on, I didn't get other photograph, that's why I took this one. It sits on the nose of this sheep.
ഇതേ പൂച്ചയുടെ മൂക്കിലൊക്കെ ശല്യപ്പെടുന്നതുപോലെ ആടുകളെയും ഇപ്രകാരമുള്ള ഈച്ചകളെ ശല്യപ്പെടുന്നു.
How much disturbance it will be shaking the head, and so much of disturbance.
എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇത് മുഖാന്തരം ഉണ്ടാകുന്നുള്ളതാണ് ഇതിൽ കൂടി മനസ്സിലാക്കുക.
To understand the disturbance, you look at that. Here is a sheep and the nose is completely damaged by the nose fly.
ഈ ആടിനെ നോക്കിയാൽ ആ ബുദ്ധിമുട്ടിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ തക്കണം സാധിക്കും. ഈച്ചകൾ കൊണ്ട് അതിന്റെ മൂക്കിന്റെ ഭാഗങ്ങളെല്ലാം പ്രയാസമായിരിക്കുകയാണ്.
See, it is a wet area, saliva, there's a smooth mucus area is there, and this fly comes and lay the egg there.
ഈ നനവുള്ള മൂക്കിന്റെ ആ പ്രദേശങ്ങളൊക്കെ വന്നിട്ട് ഈ ഈച്ചകൾ വന്ന് മുട്ടയിടും.
Look at that, what how they are damaging the sheep.
എപ്രകാരമാണ് ഒരു ആടിനെ അത് ശല്യപ്പെടുത്തുന്നത്.
It lays the egg there.
അതിന്റെ ആ ഭാഗത്ത് മുട്ടയിടും.
And the egg is hatching out there and it can even impact on the brain.
ആ മുട്ട അവിടെ ഇരിക്കുന്നത് മുഖാന്തരം അതിന്റെ തലച്ചോറിന് വരെ പ്രശ്നം ഉണ്ടാകും.
See, look at this sheep, how it is getting damaged.
ഈ ആടിനെ ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാകും.
And it can cause even blindness to the sheep.
ആടിനെ അന്ധതവരെ ഉണ്ടാകുവാൻ ഈ ഈച്ചകൾ കാരണമായി തീരും.
Look at that, how much flies are there, how many larvae is there in that.
എത്രമാത്രം ഈച്ചകൾ അല്ല മുട്ട വിരിഞ്ഞു വരുന്ന ആ ഈച്ച അതൊക്കെ കാണാൻ സാധിക്കും.
So you can understand in the midst of joyful occasion,
ഈ സന്തോഷ വേളയുടെ മധ്യത്തിൽ,
and this fly comes and disturbs everything.
ഈ പ്രാണികൾ വന്നിട്ട് എല്ലാം നശിപ്പിക്കുകയാണ്.
It irritates the sheep.
അത് ആകപ്പാടെ ഒരു അലോരസം ഉണ്ടാക്കും.
It is just banging the head on any place and it is really disturbed.
ഈ ആട് തലകുലുക്കി അത് എങ്ങനെങ്കിലും ആകെ ഒരു അസ്വസ്ഥമായിട്ടിരിക്കുകയാണ്.
And sometimes it bangs the head on the rocks or a hard surface. Sometimes they may die in that case.
മാത്രമല്ല ഈ ബുദ്ധിമുട്ടിന്റെ കാഠിന്യം കൊണ്ട് തല എവിടെങ്കിലും ഇടിച്ച് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്.
You look at this, a very beautiful picture. You look at this, actually I don't know, you can see a crow is removing the larva from the nose of the sheep.
ഒരു ആടിന്റെ മൂക്കിൽ അപ്രകാരം ഈച്ച മുട്ടയിട്ടത് മുഖാന്തരം ഉണ്ടായ അതിൽ നിന്ന് ആ കാക്ക വന്ന് അത് കൊത്തിയെടുക്കുകയാണ്.
Really, that is known as a mutualism. The sheep is getting removed of the worms and the crow is getting the worms also. So it is helping each other. See, the sheep is very comfortably showing the nose to the crow.
ആടിനെ ഈ മുട്ട മാറ്റി കിട്ടും, അതേ സമയം തന്നെ കാക്കയ്ക്ക് അതിനാവശ്യമുള്ള പ്രാണികളെയും കിട്ടും. രണ്ടും ആ രീതിയിൽ കാണുകയാണ്.
It's a very beautiful picture from a zoological angle of studies.
ഒരു സൂളജി രീതിയിൽ ചിന്തിക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പിക്ചറാണ്.
You understand how much damage the flies can cause to the sheep.
അപ്രകാരം ഒരു ആടിന് എത്രമാത്രം ബുദ്ധിമുട്ട് അപകടം ഒരു ഈച്ചയ്ക്ക്
വരുത്താമെന്നുള്ളതാണ്. It is a time of rejoicing. In the midst of the rejoicing, some flies come and disturb the whole this thing.
സന്തോഷ വേളകളുടെ മധ്യത്തിൽ ഇപ്രകാരം ചില പ്രാണികൾ കടന്നു വന്ന് അതിനെ നീക്കി കളയുകയാണ്.
സോ ദ ഫ്ലൈസ് മേക്ക് ദ ഗോൾഡൻ സമ്മർ എ ടൈം ഓഫ് ടോർച്ചർ.
വളരെ മനോഹരമായിരിക്കുന്ന ഉഷ്ണ കാലഘട്ടത്തെ അത് ഒരു പ്രയാസഘട്ടമാക്കി മാറ്റുകയാണ്.
This is true in our spiritual life.
ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും സത്യമാണ്.
When we are in a very high spiritual stage enjoying the affection and the love and the fellowship of the Lord, some small thing comes and disturbs the whole thing.
ക്രിസ്തീയ ജീവിതത്തിലെ നല്ല ആത്മീയ കൂട്ടായ്മയും ആ സ്നേഹവും ലാളനങ്ങളും ഒക്കെ അനുഭവിച്ച് സന്തോഷമായിട്ട് പോകുമ്പോൾ ചില പ്രാണികൾ അങ്ങും ഇങ്ങും വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.
Look at the Ecclesiastic chapter 9 verse 18 and chapter 10 verse 1.
സഭാപ്രസംഗി 9:18 പത്താം അധ്യായം 1 വാക്യവും നമുക്ക് നോക്കാം.
Because that two verses are connected each other, so we should read together to understand it.
ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കേണ്ടതുകൊണ്ട് നമുക്ക് അത് ഒരുമിച്ച് വായിക്കാം.
Wisdom is better than weapons of war, but one sinner destroyeth much good.
യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു.
ഒരൊറ്റ പാപി, that's very really one sinner is sufficient, everything is fine, but one sinner he can cause. The next verse you see what how it compared.
അടുത്ത വാക്യം കൂടി വായിക്കാം. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു.
So here the sinner is compared to a dead fly and it spoils the whole perfume.
ഇവിടെ പാപിയെ ഒരു ചത്ത ഈച്ചയോട് തുലനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ആ തൈലം മുഴുവനും അതിന്റെ സൗരഭ്യം മാറ്റിക്കളയുന്നു.
So the perfume is very good but it's spoiled by one sinner.
തൈലത്തിന് വളരെ സൗരഭ്യമാണ്, എന്നാൽ ഈ ഒരൊറ്റ പാപി അത് മുഴുവനും നാറുമാറാക്കുകയാണ്.
It can come in the assembly.
ഇത് ദൈവസഭയിലേക്ക് കടന്നു വരാം.
It can come in our personal life.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരാം.
It can come in our family life also.
നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കും ഇത് കടന്നു വരാം.
So these things are happening every time in our spiritual life.
ആത്മീയ ജീവിതങ്ങളിൽ ഇത് ഏത് സമയത്തും കടന്നു വരാം.
If such type of difficulties come to the sheep,
ഇപ്രകാരമുള്ള ബുദ്ധിമുട്ട് ആടുകൾക്ക് വരുമ്പോൾ,
what happens? You know that a lamb that is a lamb which is supposed to grow, it will not grow properly.
ശരിയായി വളർച്ച വരേണ്ട ആടുകൾക്ക് വളർച്ചയില്ലാതായി പോവുകയാണ്.
A mother sheep who has to give the milk, it will stop giving milk.
കുട്ടി കുഞ്ഞാടുകൾക്ക് പാൽ കൊടുക്കേണ്ട തള്ളയാടുകൾ അത് കൊടുക്കാതിരിക്കുകയാണ്.
Because they are disturbed by the flies.
കാരണം ഈ പ്രാണികളാലുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ്.
So there is no development, there is no growth, and it is causing a lot of damage to the shepherd.
യാതൊരു വളർച്ചയുമില്ലാതെ ആ വളർച്ച മുരടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് ഇടയന് വളരെ ദോഷമാണ്.
The flies are small but it causes damage.
പ്രാണികൾ വളരെ ചെറുതാണ്, പക്ഷെ നാശം വരുന്നതാണ് ചെയ്യുന്നത്.
I would like to bring to your attention some of the things in the scripture which cause damage to the God's people.
ദൈവ ജനത്തിന് നാശം വരുത്തുന്ന ചില ഇപ്രകാരമുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്.
You know that the flies in the ointment, as I told, one sinner destroys everything.
ഞാൻ ഓർമ്മിച്ചതുപോലെ ആ തൈലത്തിലെ ഈച്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് വലിയ ചെറുതാണെങ്കിലും വലിയ നാശം ഉണ്ടാക്കിയാണ്.
One example we have very familiar with the people of Israel when they came into the promised land.
ഒരു ഉദാഹരണം, ഇസ്രായേൽ ജനം അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് കനാൻ നാട്ടിലേക്ക് വരികയാണ്.
They want to conquer the mighty city of Jericho.
Jericho എന്ന വലിയ പട്ടണം കീഴ്പ്പെടുത്തുവാൻ വരികയാണ്.
Yes, they did it very well.
അവരെല്ലാം നന്നായിട്ട് ചെയ്തു.
Not because of their whatever God told them, they did it.
ദൈവം യഹോവയെ അറിയിച്ചതെല്ലാം അവർ ചെയ്തു.
And 7 days they were moving around the city.
7 ദിവസം അവർ പട്ടണത്തിനെ വലയം ചെയ്തു.
That is the first city they had to conquer.
അവർ കീഴ്പ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ പട്ടണമാണത്.
And when they were moving silently, moving on the 7th day, 7 time moved and the whole wall was fell down.
നിശബ്ദമായിട്ട് 7 ദിവസം ചുറ്റി നടന്നു. 7 ദിവസം അവര് അപ്രകാരം ചെയ്തപ്പോൾ മതിലുകൾ മുഴുവൻ വീഴുവാനിടയായി.
I think they are really rejoiced, isn't it?
തീർച്ചയായിട്ടും അവർ വളരെ സന്തോഷിച്ചു
കരുതാം.
എത്രമാത്രം സന്തോഷമാണ്.
Oh, they made praise for the goodness of God.
ദൈവത്തിന്റെ നന്മയോർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു.
They believed that God's promises are true.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ശരിയാണെന്ന് അവർ വിശ്വസിച്ചു.
As they were enjoying and rejoicing on the victory of Jericho.
യെരിഹോവിന്റെ വിജയത്തിൽ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ
there was a small fly came.
ചെറിയ ഒരു പ്രാണി കടന്നു വരികയാണ്.
His name is Achan.
അവന്റെ പേര് ആഖാൻ.
What happened?
എന്ത് സംഭവിച്ചു?
He became a covetous and he collected something from that cursed city.
അവന്റെ ആ അത്യാഗ്രഹ മുഖാന്തരം ചിലത് മോഷ്ടിച്ചുകൊണ്ട് വരികയും അതവർക്ക് വലിയ ശാപമായിട്ട് തിരികെ.
And he hid in the midst of his tent. Nobody knew about that.
അവന്റെ കൂടാരത്തിന്റെ മധ്യത്തിൽ തന്നെ അവനെ ഒളിച്ചിട്ടു ആരും അറിഞ്ഞില്ല.
You know what happened later on?
എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം?
The whole joy has gone.
സകല സന്തോഷവും നഷ്ടപ്പെട്ടു.
In the midst of high, when they went to fight with the high, they miserably got defeated.
ഹായ് പട്ടണം കീഴ്പ്പെടുത്താൻ പോയപ്പോൾ വളരെ മോശകരമായ നിലയിൽ അത് പരാജയപ്പെട്ടു.
They were wondering why this has happened.
എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അവർ അതിശയിച്ചു.
We could conquer the mighty Jericho, but this small city we could not conquer.
വലിയ ജെറിഹോ പട്ടണം കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു, ചെറിയ ഹായ് പട്ടണം കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല.
And the simple reason, there was a man, a sinner who was there.
വളരെ ലളിതമായ കാരണമാണ്, ഒരു മനുഷ്യൻ, ആഖാൻ.
In 1st Chronicles chapter 2 verse 7.
ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം ഏഴാം വാക്യം.
When it was writing about Achan, it is mentioned that he is the troubler of Israel.
അവിടെ ആഖാനെ കുറിച്ച് എഴുതുമ്പോൾ, ഈ സംഭവം എഴുതുമ്പോൾ എഴുതിയ പ്രകാരമാണ്, ഇസ്രായേലിന്റെ നാശകൻ.
Okay, so there we see that he troubled the nation of Israel.
അവൻ ഇസ്രായേലിനെ വല്ലാതെ വലച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്.
I was wondering what title God will give to you and me when he writes in his book.
തന്റെ ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ എന്നെ നിങ്ങളെ കുറിച്ച് എത്ര എങ്ങനെ ഒരു തലക്കെട്ടായിരിക്കും കൊടുക്കുന്നത് ഞാൻ ചിന്തിച്ചു പോകുകയാണ്.
We had to think about it.
അത് നാം ചിന്തിക്കേണ്ടി.
When God was writing about Achan, it is mentioned he was the troubler of Israel.
ആഖാനെ കുറിച്ച് എഴുതുമ്പോൾ എഴുതുന്നത് ഇസ്രായേലിനെ വലച്ചവൻ എന്നാണ് എഴുതുന്നത്.
about the, our relation with the church, what the Lord is regarding.
ദൈവസഭയെ കുറിച്ചുള്ള നമ്മുടെ ബന്ധം വരുമ്പോൾ ദൈവം എന്താണ് രേഖപ്പെടുത്തുന്നത്?
I always pray we should not have this title. It is the book of God.
ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യം ഇപ്രകാരം ഒരു ശീർഷകം ഒരു തലക്കെട്ട് എന്റെ പേരിൽ ഉണ്ടാകരുത് എന്നാണ്.
We have to pray for that.
അതോർത്ത് നാം പ്രാർത്ഥിക്കണം.
We should not disturb the gathering of the God's people.
ദൈവജനത്തിന്റെ കൂട്ടങ്ങളെ നാം നശിപ്പിക്കാനിടയായിരിക്കും.
Another example I was saying about the experience of the disciples on the Mount of Transfiguration.
ആ മരുഭൂമ മലയിലെ ശിഷ്യന്മാരുടെ അനുഭവത്തെ കുറിച്ച് ഞാൻ നേരത്തെ ഓർപ്പിച്ചിരുന്നല്ലോ.
They enjoyed that.
അവർ അവിടെ സന്തോഷിച്ചു.
And we know that the unwise utterance of Peter caused all the trouble.
ആ പത്രോസിന്റെ അവിവേകമായ ചില സംസാരങ്ങൾ പ്രയാസത്തിന് കാരണമായി.
He compared Jesus with Moses and Elijah.
യേശുവിനെ മോശയോടും ഏലിയാവിനോടും ചേർത്ത് തുലനം ചെയ്തു.
All of a sudden the glory departed from there.
പെട്ടെന്ന് മഹത്വം പോവുകയാണ്.
All the joy has gone.
സകല സന്തോഷവും നഷ്ടപ്പെട്ടു.
Oh, what a sad thing it is.
എത്ര ദുഃഖകരമായ കാര്യമാണ്.
He was uttering that word without knowing what he was speaking.
താൻ എന്ത് സംസാരിക്കുന്നു എന്ന് അറിയാതെ താൻ ചില കാര്യങ്ങൾ പറയുകയാണ്.
He was speaking that in the sleep. That is what it is mentioned.
ഉറക്കത്തിൽ പറയുന്നതുപോലെ പറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്.
Sometimes this type of utterances can cause disturbance in the assembly.
ഇപ്രകാരമുള്ള ചില വാക്കുകൾ ചില സംസാരങ്ങൾ ദൈവസഭയിലും പ്രശ്നത്തിന്
കാരണം. One word is sufficient to spoil the whole atmosphere.
ഒരു വാക്ക് മതി മുഴുവൻ അന്തരീക്ഷത്തെയും പ്രയാസത്തിലാക്കുവാൻ.
There are so many classical examples in the scriptures. Small flies are there.
ഇപ്രകാരമുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉടലെടുക്കുന്ന വിഷണം അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
One of the beautiful example is in the book of Acts.
അപ്പോസ്തല പ്രവൃത്തികൾ വളരെ നല്ലൊരു ഉദാഹരണം കാണുകയാണ്.
The church in the early church were growing and enjoying everything there.
ദൈവസഭ അതിന്റെ ആരംഭത്തിൽ അത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്.
And you know they were because of his love and affection they were having service to the widows there.
അവിടെ അവരെ അന്യോന്യം ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നു. വിധവമാരെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്.
Serving them on the table.
അവരുടെ ആ മേശയിലുള്ള ശുശ്രൂഷകൾ.
I don't know what really they were serving on the table.
എന്താണ് മേശയിലുള്ള ശുശ്രൂഷ യഥാർത്ഥത്തിൽ എന്ന് ഞാൻ മനസ്സിലറിയില്ല.
It is not the Lord's table or the Lord's supper.
അതെ കത്രമേശയോ കത്രിവത്താഴമോ അല്ല.
It is a natural food serving is mentioned there.
സാധാരണ നിലയിലുള്ള ആഹാരം വിതരണം ചെയ്യുന്ന
കാര്യം. They were providing food to them.
അവർക്ക് ആഹാരം കൊടുക്കുകയാണ്.
And there was started a murmuring.
അവിടെ ചില പുറുറുപ്പുകൾ തുടങ്ങിയാണ്.
The Greek speaking people started murmuring against the Hebrew speaking people.
യവന ഭാഷ സംസാരിക്കുന്നവര് എബ്രായ ഭാഷ സംസാരിക്കുന്നവരുമായിട്ടുള്ള ഒരു പ്രയാസം.
Minority against the majority. Greek speaking is minority. Hebrew speaking was majority.
എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷമുള്ളത്. ഗവന ഭാഷ സംസാരിക്കുന്നവർ ന്യൂനപക്ഷമാണ്. ഈ ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള ഒരു പ്രയാസം.
Language is the main criteria there.
ഭാഷയായിരുന്നു അവിടുത്തെ പ്രധാന പ്രശ്നം.
And they said that you are neglecting our widows.
അവർ പറയുകയാണ് നിങ്ങൾ ഞങ്ങളുടെ വിധവമാരെ അവഗണിക്കുകയാണ്.
I don't know what really probably one fish curry maybe one piece maybe given more to one people and the other was not given. This is the only simple thing it is.
പ്രശ്നം വളരെ ലളിതമാണ്. എന്തെങ്കിലും ആഹാരത്തിൽ അങ്ങോട്ടും
ഇങ്ങോട്ടുള്ള ഏറ്റക്കുറിച്ചുള്ളതായിരിക്കാം. See Hebrew, they will give little more, other one is little less. So
എബ്രായ ആൾക്കാർക്ക് അല്പം കൂടുതൽ വിളമ്പി കൊടുത്തു കാണും, അല്ലെങ്കിൽ അങ്ങനെ വളരെ ലളിതമായ പ്രശ്നമാണ്.
So they were really caused a lot of problem in the assembly.
എന്നാൽ അത് ദൈവസഭയിൽ വലിയ വിഷയമായിട്ട് വരികയാണ്.
So such type of things can happen in a local assembly.
ഒരു പ്രാദേശിക സഭയിൽ ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്.
Now what is the solution for all these things?
ഇതിനെല്ലാം എന്താണ് ഒരു പരിഹാരം?
You know, there immediately we see that any fly comes, what the shepherd is doing, he will understand this sheep is suffering from the flies.
ഒരു പ്രാണി ഏതൊരു പ്രാണി വന്നാലും ഇടയൻ ഉടൻ മനസ്സിലാക്കും ഈ പ്രാണി മുഖാന്തരം ആട് വല്ലാതെ
ബുദ്ധിമുട്ടുന്നു.
ആടിന്റെ
പ്രയാസത്തിലാണ്
പച്ചയായ പുൽപ്പുറത്തിൽ ആട് കിടക്കുന്നില്ല.
സോ ദീപ്പ് വിൽ ഒബ്സർവ് ഓ ദി ഷീപ്പ് ഹാവിംഗ് സം പ്രോബ്ലം.
ആ ഇടയൻ മനസ്സിലാക്കും ഈ ആടിന് ചില പ്രശ്നങ്ങളുണ്ട്.
സോ ഹി വിൽ ടേക്ക് ദി ഷീപ്പ് ക്ലോസർ ടു ഹിം.
ഈ ആടിനെ തന്റെ അടുത്തേക്ക് ഇടയൻ എടുക്കും.
And he will open his first aid box.
തന്റെ ആ പ്രഥമ ശുശ്രൂഷയുടെ പാത്രം താൻ തുറക്കും.
And there is some oil, medicinal oil with olive oil or other type of oil.
ചില മരുന്നുകൾ അടങ്ങിയ ആ തരത്തിലുള്ള ചില ഓയിലുകൾ ഉണ്ട്, അത് താൻ എടുക്കും.
Sometimes oil, olive oil is mixed with the sulfur and other other chemicals, that is the first aid.
ആയി ഒലിവെണ്ണ ചില കെമിക്കലുമായിട്ട് ചേർത്ത് ഒരുമിച്ച് ചേർത്തെടുത്തിരിക്കുന്നത് കയ്യിലുണ്ട്.
And he will take the sheep closer to him.
ആ ആടിനെ തന്റെ അടുത്തേക്ക് അണച്ചിട്ട്
he will pour the oil in his hand.
ആ എണ്ണ കുറച്ച് തന്റെ കൈകളിലേക്ക് ഒഴിച്ച്
and he will apply on the nostril region.
ആ ആടിന്റെ മൂക്കിന്റെ ഭാഗങ്ങളൊക്കെ അത്
പരത്തി കൊടുക്കും. He will apply on the head.
തലയിലും പരത്തി കൊടുക്കും.
Oh really, that is so soothing to the sheep, and within few minutes the sheep will lie down on the green pasture.
അത് ആടിനെ വളരെ സുഖം പ്രദാനം ചെയ്യുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ ആട് കിടക്കും.
So he applies the oil to comfort the sheep.
ഈ എണ്ണ കൊണ്ട് ഈ എണ്ണ പൂശുന്ന മുഖാന്തരം ആടിന് വളരെ സുഖമാണ്.
So this flies can be removed only by the ministry of the Holy Spirit.
ഈ ഇപ്രകാരമുള്ള പ്രാണികൾ നീക്കം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ മാത്രമേ
സാധിക്കൂ. You look at the Acts chapter 6, we see that immediately the apostles called the meeting.
അപ്പോസ്തലരുടെ ആറാം അധ്യായം കാണുമ്പോൾ അപ്പോസ്തലന്മാർ ഉടൻ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു
കൂട്ടുകയാണ്. The first condition is mentioned is that the men who is serving, they should be filled with the Spirit of God.
ഒന്നാമത്തെ വ്യവസ്ഥ അവർ വെച്ചത് മേശയിലെ ശുശ്രൂഷ ചെയ്യുന്നവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം.
Do you think just to serve the food they need to be filled with the Spirit of God?
കേവലം മേശയിലെ ശുശ്രൂഷ ചെയ്യുന്നവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു?
Apostles understood the problem very well.
അപ്പോസ്തലന്മാർക്ക് പ്രശ്നം അവർ തിരിച്ചറിഞ്ഞു.
Those who are serving the table, they are not filled with the Spirit of God.
മേശയിലെ ശുശ്രൂഷ ചെയ്യുന്നവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരല്ലായിരുന്നു.
So if the person who is serving in the ministry, in the assembly, if he is filled with the Spirit of God, the fly problem will never come.
ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ പ്രാണികൾ കടന്നു വരികയില്ല.
I personally believe a brother or a sister who is sweeping even the assembly hall should be filled with the Spirit of God.
ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു, അസംബ്ലി ഹാള്, ആ സഭാ ഹാള് തൂക്കുന്ന സഹോദരിയോ സഹോദരനായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിരിക്കും.
After a few days or few months, every time I am the only one there, murmuring will start.
അല്ലെങ്കിൽ ചില നാളുകൾക്ക് ശേഷം ഞാൻ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ പുരൂറുപ്പ് ആരംഭിക്കാൻ
സാധിക്കും. The person should be filled with the Spirit of God.
ഏറ്റവും ചെറിയ ജോലിയാണെങ്കിലും ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു ചെയ്യണം എന്നുള്ളതാണ്.
Only the oil can remove these flies from this sheep.
എണ്ണയ്ക്ക് മാത്രമേ ഇപ്രകാരമുള്ള ഈച്ചകളെ ആടിൽ നിന്നും അകറ്റുവാൻ കഴിയുകയുള്ളൂ.
So we see the ministry of the Holy Spirit in this context.
ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് നാം കാണുന്നത്.
And then we have this another problem known as scab is coming.
മറ്റൊരു
scab is a small microscopic
വളരെ സൂക്ഷ്മമായിരിക്കുന്ന ചില ചെള്ളുകൾ അല്ലെങ്കിൽ പ്രാണികളാണിത്.
ഇറ്റ് ഈസ് വെരി മൈക്രോസ്കോപ്പിക്, യു വിൽ സീ ഓൺലി ഇൻ ദ മൈക്രോസ്കോപ്പ്.
മൈക്രോസ്കോപ്പിൽ കൂടി മാത്രം കാണുന്ന വളരെ സൂക്ഷ്മമായി കാണേണ്ട ചില ജീവികൾ.
ഇറ്റ്സ് ലൈക്ക് എ മൈറ്റ്, യു മേറ്റ് ഹേർഡ് അബൌട്ട് മൈറ്റ്.
മൈറ്റ് എന്ന് കേട്ടിട്ടുണ്ട്.
ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ദാറ്റ്, ദിസ് വൺ
അതിന്റെ പടമാണ് കാണുന്നത്.
ആൻഡ് ഇറ്റ് ഈസ് കോസിംഗ് എ ലോട്ട് ഓഫ് ഇറിറ്റേഷൻ ടു ദിസ് ഷീപ്പ്.
ആടിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു പ്രാണിയാണ് ഈ കാണുന്നത്.
Nobody can see this one. It's not like a fly, it is not visible.
Idu angane ellarkum pettanu kaanuvan kariyuna uicha pole ulla oru jeeviyalla,
but it can cause a lot of damage to the sheep.
Ennal aadinu valare naasham undaakkan kariyuna oru jeeviyana.
Once this scab is coming on the, normally it is affecting the head region.
സാധാരണ തലയുടെ ഭാഗങ്ങളിലാണ് ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്.
When suppose a sheep is getting scab on the head region,
ഇപ്രകാരം ഒരു ജീവി തലയുടെ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ,
and they are very well loving other one also, nearby also,
അടുത്തുള്ളതിനെയും വല്ലാതെ അങ്ങ് സ്നേഹിക്കും.
They show lot of affection,
വളരെ സ്നേഹം കാണിക്കും.
See in the Old Testament we see that your sheep, your offering should be without blemish, the word is used.
അവിടെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് നിങ്ങളുടെ യാഗങ്ങൾ ഊനമില്ലാത്തതായിരിക്കണം.
In that word blemish, it includes that it is without scab.
അവിടെ ആ ഊനമില്ലാത്തതെന്നുള്ളതിന്റെ ഒരു അർത്ഥം ഈ പ്രകാരമുള്ള ജീവികൾ ഇല്ലാത്തതായിരിക്കണം എന്നാണ്.
See look at this sheep, how lovingly they are kissing each other, shaking their head each other.
എത്ര സ്നേഹത്തോടു കൂടിയാണ് അവർ അന്യോന്യം ആ തല ഉരസുന്നത് നോക്കുക.
Once this scab comes, then it goes on touching with everybody's head.
ഒരു ആടിന്റെ തലയിൽ ഇപ്രകാരം പ്രാണികൾ വന്നാൽ അത് മറ്റൊരാടിന്റെ തലയിലേക്ക് എന്ന് ഉറയുകയാണ്.
You know what will happen?
എന്ത് സംഭവിക്കും അറിയാം?
It will spread like anything.
അതങ്ങ് വല്ലാതെ വ്യാപിക്കും.
It can cause a lot of problem to the whole sheep.
മുഴുവൻ ആട്ടിൻ കൂട്ടത്തിനും അത് പ്രശ്നം ഉണ്ടാക്കും.
Scab is not visible.
ഈ ഇപ്രകാരം പ്രാണിയെ കാണാൻ കഴിയുന്നില്ല.
But they were very well, they share or they pass it on to other sheep. The shepherd has to be very careful. It's a very dangerous
thing.
Same this first aid medicine with the oil and the chemicals, he has to apply there. When he see a sheep is going on touching with everybody, he can understand something is problem with the sheep. And he will take the sheep. And he takes the medicine and apply on the head region.
അതിന്റെ തലയുടെ ഭാഗങ്ങളില് ഈ എണ്ണ എടുത്ത് അല്ലെങ്കിൽ ആ മരുന്ന് പൂശും.
And make it sure that this cap should not spread in the whole livestock.
ആ മറ്റുള്ള ജീവികളിലേക്ക് ഇത് പകരാതിരിക്കാൻ പ്രത്യേകം ഇടയെ ശ്രദ്ധിക്കും.
So the homemade linseed oil or sulfur and other chemicals are added.
ആ എണ്ണയുടെ വിവിധ രീതികളില് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പ്രത്യേകമായിട്ട് അത് സൂക്ഷിക്കും.
And in the beginning he applies on the head to control this scab.
തുടക്കത്തിൽ തന്നെ അത് ആടിന്റെ തലയിൽ തൂക്കും അത് വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി.
But sometimes he need to not react, it's repeatedly plunge the head in the liquid of this chemical.
മാത്രമല്ല ഇത് ഈ എണ്ണയുടെ എണ്ണയിൽ ഇത് അങ്ങനെ തൂത്തുകൊണ്ടേ ഇരിക്കും. അത്
യു സീ ദ പിക്ചർ, യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്.
ആ എണ്ണയിൽ അത് മുക്കുകയാണ്, ആ പാത്രത്തിലേക്ക് അതിന്റെ തല മുക്കുകയാണ്.
ദ ഹോൾ ഹെഡ് ഇസ് മേർജ്ഡ് ഇൻടു ദാറ്റ് ഓയിൽ വിത്ത് ദ കെമിക്കൽസ്.
ആ കെമിക്കൽ, ആ എണ്ണ വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക്, മരുന്ന് പാത്രത്തിലേക്ക് ആ തല പൂർണ്ണമായിട്ട് മുഴുകുകയാണ്.
സംസ് വൺ ഡിപ്പ് ഇസ് ദർ,
ഒന്ന് മുക്കും,
ദെൻ അഗൈൻ ടേക്സ്, ദെൻ ഇൻ ഡിപ്പിങ്.
ആ എടുത്തിട്ട് വീണ്ടും മുക്കും.
സോ ഹി വിൽ കണ്ടിന്യൂ ടിൽ ഹി ഷുവർ ദാറ്റ് ദി സ്കാബ്സ് ആർ കിൽഡ്.
ഈ ഇപ്രകാരമുള്ള ചെറുജീവികൾ നശിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ.
But sometimes it is not possible.
ചില സമയങ്ങളിൽ അത് സാധിക്കത്തില്ല.
The whole livestock is affected by the scab.
മുഴുവൻ ജീവികൾക്കും ഇത് ബാധിച്ചു കഴിഞ്ഞു.
Then he makes a big tank and allows them to pass through the tank.
ആ വലിയ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കൂടി കടത്തി വിടും.
Look at the picture. Here is one picture is there.
ഈ പടം നോക്കുക.
He prepares the tank and through the tank just pushing the whole animal down and to remove this cap.
ഈ ടാങ്കില് ഈ മരുന്ന് നിറച്ചിട്ട് അതിൽ കൂടി ഇതിനെ ഇങ്ങനെ മുഴുവനായിട്ട് മുഴുകി കടത്തി വിടുക.
So the dips are built and the sheep is completely submerged in that medicinal oil.
ആ എണ്ണ നിറച്ച ആ ടാങ്കിൽ കൂടി ഇതിനെ പൂർണ്ണമായിട്ടും മുഴുകി കടത്തി വിടുകയാണ്.
Oh, what a terrific experience the sheep has to undergo.
ആടെ കടന്നു പോകേണ്ടിയ എത്ര ഭയങ്കരമായിരിക്കുന്ന ഒരു അവസ്ഥ.
If he is not taking care of this thing, he will be losing all the sheep.
ഇടയനെ ഇതിനെ ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടില്ലെങ്കിൽ മുഴുവൻ ആടുകളും നഷ്ടപ്പെട്ടു.
What does this speak to us?
ഇതെന്താണ് നമ്മോട് സംസാരിക്കുന്നത്?
It speaks to us that some idea sometimes people get it in their brain.
ചില വ്യക്തികളുടെ മനസ്സിൽ ചില ചിന്തകൾ കടന്നുകൂടും.
And they want to pass it on that idea to the other and spoils the whole atmosphere of the church.
ആ വ്യക്തി അത് മറ്റു വ്യക്തിയിലേക്ക് പകരും, അങ്ങനെ മുഴുവൻ സഭയുടെയും അന്തരീക്ഷത്തെ കലക്കി കളയും.
It speaks about our thought life.
ഇത് നമ്മുടെ ചിന്താ ജീവിതത്തെയാണ് എടുത്തു കാണിക്കുന്നത്.
Our thought is sometimes unwanted things comes in our mind.
ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടും.
And that is spreading very fast to others.
അത് മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് വ്യാപിക്കും.
So we have to understand every thought that comes in our mind should be examined whether it is godly or ungodly.
നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഓരോ ചിന്തകളെയും അത് ദൈവികമാണോ അല്ലാത്തതാണോ എന്ന് നാം പരിശോധിക്കണം.
യു നോ വി ഹാവ് എ വെരി പെർട്ടിക്കുലർ ഹാബിറ്റ്, വി വാണ്ട് ടു പുട്ട് സം ഐഡിയ ആൻഡ് വി വാണ്ട് ടു പ്രൊപ്പഗേറ്റ് ഇറ്റ് സോ ആൻഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലം.
ചില ചിന്തകൾ പങ്കുവച്ച് അത് വ്യാപിപ്പിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് വളരെ പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിക്കും.
സം വിൽ ഐഡിയ വിൽ കം, ദ ചർച്ച് വിൽ പാസ് ദ ട്രിബുലേഷൻ, നൗ ദ ഡിസ്കഷൻ ഗോസ് ഓൺ.
സഭ മഹാബുദ്ധിയിൽ കടന്നു പോകും, പിന്നെ അതിന്റെ ചർച്ചകളാണ്.
You know what has happened, I need not to explain about
it. Endakya sambhavikkum ningalkku ariyan parayende karyamilla.
The ideas are spreading and spoiling the whole atmosphere of the assemblies.
Pudiyudhi aashayangal pangu vekkum adu vyabikkum sabhaye mulla nashippikkum.
I know a brother.
Oru sahodaran enikku
ariyan. He read some book.
Edho oru pustakam undu kayil.
And the book is known as Watchman's book. That is a Watchman's.
Watchman's pustakamaanu.
Actually it is not written by Watchman, somebody has written and it is named as Watchman's book.
Aaro ezhuthiya pustakamaanu Watchman's enu peru koduthirikkum.
And actually he happened to read that book.
Ee sahodaran engane onnu vaayikkuvanadayathu.
And he learned that when a person is saved, only his spirit is getting saved.
Adehathu adil koodi manasilakkiya karyam, oru vyakti rakshikkappadumbol avante aathmaavu maathramaanu rakshikkappadunnathu.
The soul is not getting saved.
Dehi rakshikkappadunnilla.
So this idea he got it. He was excited with the idea.
ഈ ആശയം കിട്ടി താൻ വളരെയധികം ആശ്രമമായി തീർന്നു.
He was an young man.
ഉത്തമ ചെറുപ്പക്കാരനാണ്.
He was came just a very few months back only he came from the Catholic background.
വളരെ ചുരുക്കം നാളുകൾക്ക് മുമ്പ് മാത്രമാണ് ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് മുന്നോട്ട് വന്നത്.
But he was hiding this one and he was sharing with all the youngsters this in the assembly.
ഇത് താൻ ഒളിച്ചു വെച്ചിട്ട് സഭയിലെ ചെറുപ്പക്കാരുമായിട്ട് പങ്കുവെക്കാൻ തുടങ്ങി.
He was not sharing with me.
സഭയോട് അത് പങ്കുവെച്ചില്ല.
I understood among the youngsters lot of disturbances there.
എന്നാൽ ചെറുപ്പക്കാരുടെ വലിയാത്തൊരു പ്രയാസം
ഉണ്ടാകുക.
അവരും ഈ വിഷയത്തിൽ അങ്ങ് ചിന്ത
രക്ഷിക്കപ്പെടുമ്പോൾ
ആത്മാവ് മാത്രം രക്ഷിക്കപ്പെടുന്നു, ദേഹം
രക്ഷിക്കപ്പെടില്ല.
എന്നാൽ ഈ ദേഹിയുടെ അല്ലെങ്കിൽ ദേഹിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം.
And if your soul is not saved,
ദേഹി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ
in the millennial kingdom,
ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ
you will be thrown in the outer darkness.
പുറത്തുള്ള ഇരുട്ടിലേക്ക് എറിഞ്ഞു കളയും.
Fantastic idea, isn't it?
വളരെ വല്ലാത്തൊരു ചിന്തയാണ്.
Then I called him.
ഞാൻ
അണ്ടർസ്റ്റാൻഡ് ഓൾ ദ യങ്സ്റ്റേഴ്സ്. ഐ സെഡ് ഡോണ്ട് ബി കാരിഡ് അവേ വിത്ത് ദിസ് വേൾഡ്.
ഈ പ്രശ്നം മനസ്സിലാക്കി ഉടനെ ചെറുപ്പക്കാരെ വിളിച്ചു പറഞ്ഞു, ഇതിൽ നിങ്ങൾ വീണ് പോകരുത്.
ഐ ടോൾഡ് ദം വെരി വെൽ.
ഞാൻ അവരെ നന്നായിട്ട് പഠിപ്പിച്ചു.
ഐ വാണ്ട് ദിസ് ബ്രദർ, ഡോണ്ട് ഡു ലൈക് ദിസ്.
ഈ സഹോദരനെ വാണ്ട് ചെയ്തു, ഇനി ഇത് ചെയ്യാൻ
ദിസ് ഐഡിയ ഷുഡ് നോട്ട് സ്പ്രെഡ് ലൈക് ദാറ്റ്.
ഇപ്രകാരം ഒരു ആശയം വ്യാപിപ്പിക്കരുത്.
ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഫൈനലി ദാറ്റ് പേഴ്സൺ ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ അസംബ്ലി.
ഒടുവിലായിട്ട് ഈ സഹോദരൻ സഭ വിട്ട് പോകേണ്ടി വന്നു.
ബട്ട് ഐ കുഡ് സേവ് അദർ യങ്സ്റ്റേഴ്സ് ഫ്രം ദിസ് ഡേഞ്ചറസ് ടീച്ചിങ്.
എന്നാൽ ഈ അപകടകരമായിരിക്കുന്ന പഠിപ്പിക്കൽ നിന്നും മറ്റു ചെറുപ്പക്കാരെ രക്ഷിക്കാൻ സാധിക്കും.
Let me tell you, this teaching is affecting the our assemblies all over India.
ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ത്യയിലെ പല സഭകളിലും ഈ പഠിപ്പീര് വ്യാപിപ്പിക്കുകയാണ്.
I don't know whether this is there here in this place.
ഈ സ്ഥലത്തുണ്ടോ എന്ന് എനിക്കറിയില്ല.
They are called as Watchman's Church.
വാച്ച്മാനിയുടെ സഭ എന്നാണ് അറിയപ്പെടുന്നത്.
Actually it is written by Witness Lee. You study that, is a very dangerous one. It is attacking the brethren assemblies primarily.
Witness Lee എന്നൊരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ബ്രദറൻ സഭകൾ വല്ലാതെ വ്യാപിക്കുകയാണ്.
And really it is like a cult. It is not really the church, in fact.
ഒരു ദുരുപദേശ സംഘമായിട്ട് മാറുകയാണ്, അതൊരു സഭയല്ല.
So there are so many books they are spreading in the name of Watchmani, but they are, most of them are wrong teaching.
Watchmaniyada peril aneka pusthangal vyavipikkiyana, pashcha thirichum durupadeshamaana.
The youngsters should not be carried away by this one. That's why I told you we have to be very careful about that.
Cherpakare ingeneulla chindagalude pinnale povan paadilla, adana valare soochikkanam ennu parannu.
So the thought life is the main thing here.
Chinda jeevitham valare prathegamulladana.
And what we have to think that is good, that will bring glory to God.
ദൈവത്തിനെ മഹത്വം കൊടുക്കുന്നത് ചിന്തിക്കുവാൻ വെക്കണോടെയായിത്തീരണം.
We need to have a positive thinking, not the negative thinking.
വളരെ ക്രിയാത്മകമായിരിക്കുന്ന ഒരു ചിന്തയായിരിക്കണം നമുക്ക്
ഉണ്ടായിരിക്കേണ്ടത് പാടില്ല. Philippians chapter 4 verse 8 is very clear what type of thoughts we should have.
ഫിലിപ്പി ലേഖനം നാലാം അധ്യായത്തിൽ എപ്രകാരമുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത് കാണുകയാണ്.
Finally brethren, whatever things are true, whatever things are honest, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, if there be any virtue and if there be any praise, think on these things.
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചോൾവീൻ.
ഓ, വി ഹാവ് ടു തിങ്ക് പോസിറ്റീവ്ലി.
വളരെ ക്രിയാത്മകമായിട്ട് നാം ചിന്തിക്കണം.
സം പീപ്പിൾ ആർ ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ, ദേ ഇന്റർപ്രറ്റ്, ദേ വാണ്ട് ടു ഹാവ് എ ന്യൂ ഐഡിയ, സോ ഇന്റർപ്രറ്റ് ആസ് ദേ ലൈക്ക് ഇറ്റ് ആൻഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലം.
പലരും അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്, പുതിയ പുതിയ ആശയങ്ങൾ കിട്ടാൻ വേണ്ടി വ്യാഖ്യാനിച്ച് അത് വലിയ പ്രയാസത്തിലേക്ക്
കൊണ്ടെത്തിക്കുകയാണ്.
അപ്രകാരമുള്ള ചിന്തകളെ വളരെ സൂക്ഷ്മയോട്
കാണുക. That is good for the whole assembly and for our spiritual life.
മുഴുവൻ സഭയ്ക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും നന്മയായിട്ടുള്ളത് നാം ചിന്തിക്കണം.
The scab is spread very fast and cause damage to the sheep.
ഇപ്രകാരമുള്ള ചെറു പ്രാണികൾ വല്ലാത്ത പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും.
So the shepherd has to apply here also oil. Sometimes he may have to dip down in the water.
ഇടയനെ ഇവിടെയും എണ്ണ പൂശും, അല്ലെങ്കിൽ എണ്ണയിലെ ആടിനെ മുക്കി എടുത്ത് എടുക്കുക.
That is what he is doing for that.
അത് ഈ പ്രശ്നത്തിന് വേണ്ടി താൻ അതാണ് ചെയ്യുന്നത്.
Now next is this is the time when the summer is coming to an end and the autumn is going to start.
ഉഷ്ണകാലം ഏതാണ്ട് അവസാനത്തിലേക്കായി, അടുത്ത ശരത്കാലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്.
As the sheep is entering into the autumn season,
ഈ ആടുകൾ അടുത്ത കാലത്തിലേക്ക് ശരത്കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ,
when the summer is going, most of the flies disappear. Flies problem is over.
ഉഷ്ണകാലം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഈ പ്രാണികളെല്ലാം അങ്ങ് മാറി പോവുകയാണ്.
Now that is the time of the breeding season of the sheep.
അത് ആടുകളുടെ ആ ഒരു ഗർഭകാലമാണത്.
And they mating period is there.
അവരുടെ ആ ഇണചേരുന്ന സമയങ്ങളാണ് അതൊക്കെ.
And then during this time,
ഈ കാലഘട്ടത്തിൽ
and lot of problems comes between the sheep.
ആടുകളുടെ ഇടയിൽ തന്നെ പല പല പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്.
And they want to go back home.
അവർക്ക് ഭവനത്തിലേക്ക് മടങ്ങി പോകണം.
But this mating season is a very dangerous season.
ഈ ഇണചേരുന്ന കാലഘട്ടം വല്ലാത്ത അപകടകരമായിരുന്ന ഒരു കാലഘട്ടമാണ്.
The great battle goes on.
വല്ലാത്ത യുദ്ധ പോരാട്ടം നടക്കുക.
Especially the male, the ram, they fight each other.
ഈ കോലാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണ്.
You can see how fighting, severe fight is going.
Etra veliya poratamaana nokka.
And it is dangerous to the sheep.
Aadugalukku thanne adu dosham
cheyyum. Even in the night they fight.
Raathriyilum avaru poraadu.
The shepherd understand that.
Prashnam idayan manasilaakku.
But the shepherd fighting once, he knows who are the fighting ones.
Idayan ariyam aarekkaanu idu poraadunnu ennu.
So he will hold off that fighting ones.
ഇടിക്കുന്ന ആടിനെ താൻ അടുത്തേക്ക് കൊണ്ടുവരും.
He will take a handful of oil or a grease, something like that.
എണ്ണയോ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഗ്രീസോ കയ്യിലെടുക്കും.
Normally grease he takes and applies on the head.
ഗ്രീസ് എടുത്ത് തലയിൽ ഒന്ന് പൂശും.
Like this oil, that's the same oil in a thick way, it's applying on the
head. ഓയിലിന്റെ കട്ടികൂടിയ ഒരു സാധനമാണ്, അതെടുത്ത് തലയിൽ
പൂശും. Once it is applied on this hitting ones,
ഈ ഇടികൂടുന്ന ആടിന്റെ തലയിൽ ഇത് പൂശിക്കഴിയുമ്പോൾ,
when they hit also the impact is very less.
ഇടികൂടുമ്പോഴും ആ ഇടിയുടെ ആഘാതം കുറഞ്ഞു.
Not only may sometimes they it slips, so they feel ashamed during the eating.
ഇടിക്കുമ്പോൾ അതങ്ങ് തെന്നി പോകും, അപ്പൊ ഇടിച്ചാട് തോന്നുകയില്ല.
So this is what the shepherd is doing when they are hitting each other.
ഈ പരസ്പരം ഇടിക്കുമ്പോൾ ഇടയും ചെയ്യുന്ന ഒരു കാര്യമാണിത്.
You know the fighting nature is there always among the sheep.
Aadugal idayil ee idigudumo swabhavam niranilkunnundu.
And we know that the shepherd knows this lubricating oil reduces the impact.
Ee prakaramulla ennagal adinte idiyude aakhadam korakkumennu idan ariyam.
The best example of the spiritual lesson is the ministry in the upper room.
Maaligamuriyile aa susushayana idin ettavum nalla udaharanam.
In John's gospel we know that they were all sitting together with the master.
Yohananna susushay നമ്മൾ കാണുന്നു അവരെല്ലാവരും യജമാനന്റെ കൂടെ ഗുരുവിന്റെ കൂടെ ഇരിക്കുകയാണ്.
ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പാസോവർ സംവൺ ഹാസ് ടു ഗെറ്റ് അപ്പ് ആൻഡ് വാഷ് ദ ഫീറ്റ്.
പെസഹ ആചരിക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എഴുന്നേറ്റ് പാദങ്ങൾ കഴുകണം.
Yes, so Peter was looking here and there.
Patros angottu ingottu nokki,
why should I get up?
Endinana njan irunekkunnathu?
I am the oldest among the disciples.
Shishyamara kootathil njan aanu mudirnavan.
So I will not get up.
Adonde njan irunekkathilla.
He sat strongly there.
Than avade muruge irunnu.
Why should I get up?
എന്തിനാണ് ഞാൻ എഴുന്നേൽക്കുന്നത്?
Then his brother Andrew was thinking.
തന്റെ സഹോദരൻ ആൻഡ്രൂസ് ഉണ്ട് അവിടെ.
പീറ്റർ, വൈ ഇഫ് ഹീസ് നോട്ട് ഗെറ്റിംഗ് എ, വൈ ഷുഡ് ഐ ആം ദ വൺ ഹു ബ്രോട്ട് ഹിം ടു ദ ലോർഡ്, വൈ ഷുഡ് ഐ ഗെറ്റ് ഹിം?
പത്രോസ് എന്റെ സഹോദരൻ പത്രോസ് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഞാനാണ് അവനെ കർത്താവിലെ കൊണ്ടുവന്നത്, പിന്നെ എന്തിനും ഞാൻ എഴുന്നേക്കണം?
The Philip was watching this one.
ഇതെല്ലാം കണ്ട് ഫിലിപ്പോസ് ഇരിക്കുകയാണ് അവിടെ.
He is the PRO of the whole group, you know. Public relation officer.
മുഴുവൻ ഗ്രൂപ്പിന്റെയും PRO ആണ് താൻ.
Because if anybody wants an appointment with Jesus, they have to take the appointment with the Philip first.
ആർക്കെങ്കിലും യേശുവിനെ കാണണമെന്നുണ്ടെങ്കിൽ അവർ ഫിലിപ്പോസിൽ കൂടിയാണ് പോകുന്നത്.
And he knows that this Peter and this Andrew, they are my neighbors, they are from the same village. If they are not getting up, why should I get up?
എന്റെ സ്വന്തം ഗ്രാമവാസികളായ പത്രോസും അന്ത്രോസും പോകുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് പോകുന്നത്?
And John was looking at them.
ഇതെല്ലാം കണ്ട് യോഹനാൻ ഇരിക്കുകയാണ്.
I am the smallest boy, why should I get up?
ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ്, ഞാൻ എന്തിനു ചെല്ലണം?
So everybody had their own reason not to get up.
എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളുണ്ട് എഴുന്നേൽക്കാതിരിക്കുവാൻ.
They were thinking there is something great.
അവര് അവരെല്ലാം മഹാന്മാരെന്ന് കരുതുകയാണ്.
A cold war was going on. Fight, a severe fight is going on between them.
അവരുടെ ഇടയിൽ തന്നെ ഒരു ശീത യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്.
What happened?
എന്ത് സംഭവിച്ചു?
The master got up.
യജമാനൻ എഴുന്നേറ്റു.
Oh really, it was so shocking to them.
അവർക്ക് വളരെ ആഘാതം സൃഷ്ടിച്ച കാര്യമാണ്.
He washed the feet of all the disciples.
എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി.
Then immediately he spoke about the ministry of the Holy Spirit.
ഉടൻ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്.
Yes, I am going to leave you.
ഞാൻ നിങ്ങളെ വിടാൻ പോകുന്നു.
But I will not leave you as orphans.
അനാഥനായിട്ട് ഞാൻ നിങ്ങളെ വിടുകയില്ല.
I will send another comforter for
for you.
മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും.
And he will guide you in every matter.
എല്ലാ കാര്യത്തിലും അവൻ നിങ്ങളെ നയിക്കും.
See, look at that. When there was a conflict and who is the greater one, that fight was going on. The ministry of the Holy Spirit was mentioned to them.
ആരാണ് മഹാൻ എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു പോരാട്ടത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് കാണുന്നത്.
Only the ministry of the Holy Spirit can reduce this impact.
പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് മാത്രമേ ഈ ഒരു ആഘാതം കുറയ്ക്കാൻ കഴിയുകയുള്ളൂ.
When we are filled with the Spirit, I'm sure such fight will never happen.
പരിശുദ്ധാത്മാവിൽ നിറയുകയാണെങ്കിൽ ഇപ്രകാരമുള്ള പോരാട്ടം ഉണ്ടാകുകയില്ല.
You look at Peter itself.
ആ പത്രോസിനെ തന്നെ നോക്കുക.
He is the one always jumping first every time.
എപ്പോഴും എടുത്തുചാടുന്ന ഒരു സ്വഭാവം.
But we see in the Acts chapter 2
എന്നാൽ അപ്പോസ്തലരുടെ രണ്ടാം അധ്യായത്തിൽ
we read they were filled with the Spirit of God.
അവർ ആത്മാവിനാൽ നിറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്.
That it is mentioned like that.
എന്നിട്ട് ഇത് പറയുകയാണ്.
Peter stood along with the 11.
ആ 11 പേരോട് കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നു.
Normally that never happens, you know that.
അതൊരിക്കലും സംഭവിക്കില്ല നമ്മൾ കാണുകയാണ്.
Peter is the one who will stand in front only.
ആദ്യം ചാടുന്നവനാണ് പത്രോസ്.
But now he is the speaker, that's all right.
താനാണ് സംസാരിക്കുന്നുള്ള ശരിയാണ്.
But he is standing along with other 11 together.
എന്നാൽ മറ്റ് 11 പേരോടും ചേർന്ന് താൻ നിൽക്കുകയാണ്.
He started to preach.
ആ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ
he said, brothers, get up, stand here nearby.
പത്രോസ് പറഞ്ഞാണ് എഴുന്നേറ്റ് നിൽക്കുക, എന്നോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുക.
See, his nature has changed.
തന്റെ പ്രകൃതി സ്വഭാവം മാറി.
Because he was filled with the Spirit of God.
താൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു.
In the book of Acts we see that Peter and John, they are going to the temple.
അപ്പോസ്തലൻ നമ്മൾ കാണുന്നുണ്ട് പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക്
പോകുന്നു. The oldest disciple and the youngest disciple.
ഏറ്റവും പ്രായം കൂടിയ ശിഷ്യനും കുറഞ്ഞ ശിഷ്യനും.
And they want to heal that man who is on the near the temple.
ദേവാലയത്തിന്റെ വാതിൽക്കൽ കിടക്കുന്ന ആ വ്യക്തിയെ സൗഖ്യമാക്കണം.
Peter could have healed very well.
പത്രോസിനെ വളരെ നന്നായിട്ട് സൗഖ്യമാക്കി.
But it is mentioned that before healing he looked at John.
പത്രോസ് താൻ സൗഖ്യമാക്കുന്നതിന് മുമ്പായിട്ട് യോഹന്നാനെ നോക്കി.
Is there any need for him to look at John?
യോഹന്നാനെ നോക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ?
To get a sanction from him? There's no need.
അതിന് നോക്കേണ്ട ഒരു കാര്യമേ ഇല്ല.
But he is filled with the Spirit, so he looked at John.
താൻ ആത്മാവിൽ നിറഞ്ഞതുകൊണ്ട് യോഹന്നാനെ നോക്കി.
There's all the fight had gone.
എല്ലാ പോരാട്ടങ്ങളും അവസാനിച്ചു.
See, when we are filled with the Spirit of God, there won't be any fighting like this.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ പരസ്പരമുള്ള പോരാട്ടം ഇല്ലാതാകുകയാണ്.
That is the only solution to avoid all these conflicts.
ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാറ്റപ്പെടുവാനുള്ള ഏക പരിഹാരം ഇത് മാത്രമാണ്.
The Holy Spirit, the oil that reduces all the impact.
പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പൂശുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുക.
And how beautiful is to see that the brethren are dwelling together in unity.
ഇതാ സഹോദരന്മാരെ ഐക്യതയിൽ കഴിയുന്നത് എത്ര മനോഹരമാണ്.
We have various natures.
വ്യത്യസ്ത സ്വഭാവക്കാരാണ്.
But all this nature can be come together with the ministry of the Holy Spirit.
എന്നാൽ ഈ വ്യത്യസ്ത സ്വഭാവക്കാർ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ഉപകാരം ഒരുമിച്ച് വരികയാണ്.
In Genesis chapter 49 we read of the blessing of Jacob.
ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് അനുഗ്രഹിക്കുന്നത് കാണുകയാണ്.
His children, 12 children, he's all his own children.
തന്റെ 12 മക്കളെ തന്റെ മക്കളാണ് താൻ കാണുകയാണ്.
To Judah he's called, you are a lion.
യഹൂദയോട് പറഞ്ഞു, നീ സിംഹമാണ്.
To Dan he says, you are a serpent.
ദാനിനോട് പറഞ്ഞു, നീ സർപ്പമാണ്.
And others he called ass and all wolves and all the animals' names are there. I don't know why he called like that.
ചിലരെ ചെന്നായ എന്ന് വിളിച്ചു, ചിലരെ കഴുത എന്ന് വിളിച്ചു, എല്ലാ മൃഗങ്ങളുടെയും പേര് വിളിക്കുക.
And we see a father is calling his own children lion, wolf and serpent and all these things.
പിതാവ് സ്വന്തം മക്കളെ വ്യത്യസ്ത മൃഗങ്ങളുടെ പേരുകൾ വിളിക്കുകയാണ്.
Some parents are like that, they always call with the names of the animals.
ചില മാതാപിതാക്കളും അങ്ങനെയാണ് മക്കളെ മൃഗങ്ങളുടെ പേര്
വിളിക്കുന്നത്.
ഇവര് സഹോദരന്മാരാണ്.
They have a different nature.
വ്യത്യസ്ത സ്വഭാവക്കാരാണ്.
But even though they have a different nature, they were dwelling together in unity.
വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും അവരെ ഐക്യതയിൽ ഒരുമിച്ച് പാർക്കുകയാണ്.
That unity comes only by the oil that is flowing from the head of the Aaron.
ആ ഹെർമോന്യ മഞ്ഞു പോലെ ഒഴുകുന്ന അഹരോന്റെ താരയിൽ നിന്ന് ഒഴുകുന്ന ആ എണ്ണ പോലെയാണ്.
Like the dew that is coming from the Hermon, the mount of Hermon.
ആ ഹെർമോന്യ മലയിൽ നിന്നും ഒഴുകി വരുന്ന മഞ്ഞു പോലെയാണ്.
You know the oil and the dew speaks about the Holy Spirit.
ആ എണ്ണയും മഞ്ഞും പരിശുദ്ധാത്മാവിനെയാണ് പ്രസംഗിക്കുന്നത്.
Only the Holy Spirit can unite us together.
പരിശുദ്ധാത്മാവിനെ മാത്രമേ നമ്മളെ ഒന്നിപ്പിക്കാൻ കഴിയൂ.
Without any conflict.
യാതൊരു പോരാട്ടങ്ങളും ഇല്ലാതെ.
I always think about the animals. All these animals lived with full peace in two places.
രണ്ട് സ്ഥലങ്ങളിൽ മാത്രം എല്ലാ മൃഗങ്ങളും സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടി.
The garden of Eden we know.
ആ ഏദൻ തോട്ടം നമുക്കറിയാം.
And other one is Noah's ark.
രണ്ടാമത്തേത് നോഹയുടെ പെട്ടകം.
You know the Noah's ark speaks about Lord Jesus Christ.
ആ നോഹയുടെ പെട്ടകം കർത്താവ് യേശുക്രിസ്തുവിനെയാണ് പ്രധാനം
ചെയ്യുന്നത്. We are born and brought up in various background, various nature, but we are all united and harmoniously we can live only in the ark of Noah.
ആ വ്യത്യസ്ത ഭവനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചവരാണ് നാം. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയുന്നത് ആ ഒരു പെട്ടകത്തിൽ മാത്രമാണ്.
That is possible by the Holy Spirit, ministry of the Holy Spirit.
അത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ കൂടി മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ.
Now next word, the part of the verse says that is not only oil, my cup runneth over.
25-ാം വാക്യത്തിന്റെ അവസാന പാദപ്രകാരം നമ്മൾ കാണുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു.
He anointed my head with oil.
എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു.
Not only that, my cup runneth over.
എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു.
The cup is full of wine.
ആ പാനപാത്രം നിറഞ്ഞു വീഞ്ഞിരിക്കുകയാണ്.
And the sheep is so happy that the cup of the shepherd is overflowing.
ഇടയന്റെ കയ്യിലെ പാനപാത്രം നിറഞ്ഞു കവിയുന്നതിൽ ആട് സന്തുഷ്ടനാണ്.
Why it is so?
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
The use of wine.
എന്താണ് വീഞ്ഞിന്റെ ഉപയോഗം?
Now as I told you, the summer is going and the autumn is coming.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഉഷ്ണകാലം കഴിഞ്ഞു ശരത്കാലത്തിലേക്ക് കയറുകയാണ്.
And as the autumn begins, the shepherd will move down into the valley.
ഈ ശരത്കാലം തുടങ്ങുമ്പോൾ ആ ഇടയൻ താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ്.
And it is coming down and moving towards the home.
ആ മലയിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്ന് തന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്.
And by the time the chilled climate, very cold climate starts.
ആ അപ്പോഴാണ് വലിയ മഞ്ഞ് തണുപ്പിന്റെ സമയം ആരംഭിക്കുന്നത്.
The some of the sheep and the lamb, they are really affected by the cold climate.
ഈ കുത്തിത്തുളയ്ക്കുന്ന തണുപ്പ് മുഖാന്തരം തള്ളയാടുകൾക്കും കുഞ്ഞാടുകൾക്കും പ്രയാസമുണ്ടാകുന്നു.
And sometimes they won't be able to move because their legs are very much frozen.
അവരുടെ കാലുകൾ അങ്ങ് മരവിച്ചിരിക്കുന്നതുകൊണ്ട് അത് അനങ്ങുകയില്ല.
So in such situation you see here some of the sheep, they are lying down in a cold climate. They cannot get up, they cannot move properly.
നോക്കുക, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ആടുകൾക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയുകയില്ല.
And in that condition,
ഈ ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ,
you understand this lamb is very cold and it cannot move.
ഈ ആടിനെ ഇതിന് വല്ല തണുപ്പാണ്, ഇതിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല.
At that time he holds that sheep.
ആടിനെ കയ്യിലെടുക്കും.
And takes that sheep.
എടുത്തിട്ട്.
And he's again his first aid box is having wine with him.
തന്റെ ആ പാത്രത്തിൽ വീഞ്ഞുണ്ട്.
And that wine he pours into the mouth of this sheep.
ഈ ആടിന്റെ വായിലേക്ക് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കും.
Then a spoonful of this wine goes into the throat. Immediately it becomes very energetic and very active.
ഈ വീഞ്ഞ് വായിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇത് ഊർജ്ജസ്വലതയോടുകൂടി ചാടി
എഴുന്നേൽക്കും. This is what the shepherds were doing in the olden days.
പഴയ കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു ഇടയന്മാർ ചെയ്തുകൊണ്ടിരുന്നത്.
Nowadays some brandy and all they use for that.
ഇന്ന് മറ്റു ചില ബ്രാൻഡി പോലെയുള്ള എണ്ണ കൊടുക്കുന്നു.
So here is the olden days says that wine is used to strengthen them, they are chilled.
ഈ തണുത്ത് വിറച്ചിരിക്കുന്ന ആടുകളെ ഊർജ്ജസ്വലതയാക്കുവാൻ വീഞ്ഞ് ഉപയോഗിച്ചിരുന്നു.
So our Christian life also such type of cold atmosphere may come in our life.
നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലും തണുത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്.
We don't feel that energetic, we don't feel that momentum in our spiritual life.
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റം കാണുന്നില്ല, ഒരു ഊർജ്ജസ്വലത കാണുന്നില്ല.
At that time Lord gives this wine that comforts our soul.
ആ സമയങ്ങളിൽ കർത്താവ് തന്റെ വീഞ്ഞ് നമ്മളിലേക്ക് പകരുന്നു, അത് ആത്മാക്കൾക്ക് ആശ്വാസമാകുന്നു.
Maybe through other brothers he will comfort us.
ഒരുപക്ഷേ മറ്റു സഹോദരങ്ങളിൽ കൂടി ആയിരിക്കും ഇത് പകരുന്നത്.
Now look at the wine, oil and wine.
ഈ എണ്ണയും വീഞ്ഞും ഒന്ന് പരിശോധിക്കുക.
In the Luke's gospel we read about the oil and wine.
Luke's gospel-il ennai meenine kurichu nammal kaanunnundu.
There we see that the good Samaritan came on the way and he saw the man who is wounded there.
Avada nammal kaanunnu nalla samariyakaran avan vali pogayil avade muruvetti kidakkunnavane kaanugiya.
And immediately got down from his animal and he bound, the first aid was applied on the wounds of this man with the oil and wine.
തന്റെ വാഹന മൃഗത്തിൽ നിന്നും ഇറങ്ങി ഈ മുറിവേറ്റ മനുഷ്യന് എണ്ണയും വീഞ്ഞും പകരുകയാണ്.
Why he poured oil on the wounds?
എന്തിനാണ് എണ്ണയിൽ മുറിവിൽ എണ്ണ പകർന്നത്?
In the olden days oil is used as a pain killer, especially olive oil is a pain killer.
പഴയ കാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ ഈ ഒലിവെണ്ണ ഒരു വേദന സംഹാരിയായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
So the shepherd is also using the same oil and wine he uses.
ഇടയനും ഈ എണ്ണയും വീഞ്ഞുമാണ് ഉപയോഗിക്കുന്നത്.
The wine is used as an anti antiseptic.
മാത്രമല്ല വീഞ്ഞ് ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുക.
Because the amount of alcohol content is very high in the wine.
വീഞ്ഞിലെ ആൽക്കഹോളിന്റെ അംശം ഉള്ളതുകൊണ്ട് അത് ആ രീതിയിൽ ഉപയോഗിക്കുക.
So that is why oil and wine was poured on the wound of that man on the roadside.
അതുകൊണ്ടാണ് ആ മുറിവേറ്റിടുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് മുറിവിലേക്ക് എണ്ണയും വീഞ്ഞും പാർന്നത്.
So whenever we are cold and frozen in our spiritual life, the Lord gives us wine or refreshment in our life.
ആ എപ്പോഴല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിലെ തണുപ്പിന്റെ അവസ്ഥ അനുഭവപ്പെടുന്നു, ആ വീഞ്ഞ് പകരുകയാണ്.
Now we read about the wine gladness. It gives gladness to the heart of man and God.
നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഹൃദയത്തെ രസിപ്പിക്കുന്നതാണ് വീഞ്ഞ് എന്നാണ്.
That is what he gives.
അതാണ് താൻ പകർന്നത്.
Book of Judges chapter 9 verse 13 we read that.
നയഹ്മാന പുസ്തകം 9 അധ്യായം 13 നമുക്ക് വായിക്കാം.
There we read that the wine gives gladness to the heart of man as well as of God.
ഹൃദയത്തെ മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഹൃദയത്തിന് സന്തോഷം പകരുന്നതാണ് വീഞ്ഞ് എന്ന് കാണുകയാണ്.
There is only one person who cheers the heart of God and man.
ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സന്തോഷിപ്പിച്ച ഒന്നുണ്ട്.
That is our Lord Jesus Christ.
അത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു.
The heaven has responded to him.
സ്വർഗ്ഗം അതിനോട് പ്രതികരിച്ചത് പ്രകാരമാണ്.
This is my beloved son in whom I am well pleased.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
The father has well pleased in the life of his son.
തന്റെ പുത്രന്റെ ജീവിതത്തിൽ പിതാവ് പൂർണ്ണ തൃപ്തിയാണ്.
The father is delighted in him.
അവനിൽ പിതാവ് ആനന്ദിക്കുകയാണ്.
Not only that, Jesus Christ is a delight to every believer.
മാത്രമല്ല കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഓരോ വിശ്വാസിയുടെയും ഉത്തേജനമാണ്.
When we think about him in our cold spiritual condition, how much a delight comes in our heart.
നമ്മുടെ ഈ തണുത്ത അവസ്ഥകളിൽ ഈ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് സന്തോഷമാണ്.
It gives joy in our heart. It is actually brings revival in our life.
അത് നമ്മുടെ ജീവിതത്തിന് ഒരു ഉന്മേഷം പകരുകയാണ്, ഒരു ഉണർവ് പകരുകയാണ്.
So that Jesus is the one who gives delights the heart of man and God.
മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഹൃദയത്തിന് ഒരുപോലെ സന്തോഷം കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തു.
And he sends his people to refresh our soul.
മാത്രമല്ല തന്റെ ജനത്തെ അയച്ച് നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിക്കുക.
One of the beautiful example I love to refer is the Onesiphorus.
ഒനേസിഫോറസിനെ കുറിച്ചുള്ള ഉദാഹരണം എന്നെ വളരെ സന്തോഷിപ്പിക്കാറുണ്ട്.
Let us read that passage, the life of Onesiphorus.
ഒനേസിഫോറസിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വായിക്കാം.
2 Timothy chapter 1 verse 16 to 18 we read about him.
2 തിമോത്തിയോസ് 1 അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ നമുക്ക് വായിക്കാം.
There we see that Paul is speaking about Onesiphorus' family.
ഇവിടെ ഒനേസിഫോറസിന്റെ കുടുംബത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
The Lord give mercy unto the house of Onesiphorus.
ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ.
See, the reason is for he often refreshed me.
അതിന്റെ കാരണം പലപ്പോഴും അവൻ എന്നെ തണുപ്പിച്ചു.
And was not ashamed of my chain.
അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിച്ചില്ല.
But when he was in Rome, he sought me out very diligently and found me.
താൻ റോമയിൽ എത്തി ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു.
The Lord grant unto him that he may find mercy of the Lord in that day and in how many things he ministered unto me at Ephesus thou knowest very well.
ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരുത്തട്ടെ.
When this passage we understand probably when Paul was writing, by the time Onesimus was promoted to glory.
Onesiphorus mahutathilekku edukkappettu.
But his family was there.
എന്നാൽ തന്റെ കുടുംബവും അവിടെ അവശേഷിച്ചു.
Now he is remembering the ministry which Onesiphorus has done to him.
എന്നാൽ തന്റെ Onesiphorus തനിക്ക് ചെയ്ത ശുശ്രൂഷകളെ താൻ ഓർക്കുകയാണ്.
One day Onesiphorus visited Rome.
ഒരു ദിവസം Onesiphorus റോം സന്ദർശിച്ചു.
He knew that Paul is there in the prison.
കാരാഗ്രഹത്തിലെ പൗലോസ് കിടക്കുന്നു എന്ന് താൻ അറിഞ്ഞു.
He diligently sought where the Paul is there.
എവിടെയാണ് പൗലോസ് എന്ന് താൻ അന്വേഷിച്ചു.
He is a prisoner.
താനൊരു ഒരു ജയിൽ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്.
Searching for a prisoner is not a good thing.
ഒരു ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു ഒരാളെ അന്വേഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല.
Onesiphorus went in search of the prisoner Paul.
എന്നാൽ ഈ പൗലോസ് ആകുന്ന ഈ കാരാഗ്രഹത്തിൽ നിന്ന് വ്യക്തിയെ അന്വേഷിച്ച് Onesiphorus പോവുകയാണ്.
Says when he saw Onesiphorus.
ഈ Onesiphorusനെ പൗലോസ് കണ്ടപ്പോൾ.
Very cold situation he was in spiritually.
ആത്മീയമായിട്ട് തണുത്ത അവസ്ഥയിലായിരുന്നു.
Then he says when I saw Onesiphorus, he refreshed my soul.
Onesiphorusനെ കണ്ടപ്പോൾ അവൻ എന്റെ പ്രാണനെ തണുപ്പിച്ചു എന്ന്
വായിക്കാം. Sometimes some believers, they come when we see very cold, their arrival and their talk really refreshed us.
ചില ദൈവദാസന്മാരുടെ ആ അപ്രകാരമുള്ള സന്ദർശനം വിമർശനവും സംസാരവും അത് നമ്മുടെ പ്രാണനെ ഉത്തേജിപ്പിക്കുകയാണ്.
They are like wine delighting our heart.
അത് വീഞ്ഞ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് പോലെയാണ്.
This can happen to anyone.
അത് ആർക്കും സംഭവിക്കാം.
See in Philemon we see in the same Paul says about the Philemon.
ഫിലേമോനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്.
See I thank my God making mention of thee always in prayer. Then he says in he refreshed my soul. That verse 7. Yeah. For we have great joy and consolation in thy love because the hearts of the saints are refreshed by thee, brother.
വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷം ആശ്വാസം ഉണ്ടായി.
He gave the refreshment to the heart of the saints.
വിശുദ്ധന്മാരുടെ ഹൃദയത്തിന് തണുപ്പ് പകർന്നു.
Verse 20 also we see the same thing.
ഇരുപതാം വാക്യത്തിൽ അത് നമ്മൾ കാണുകയാണ്.
Refresh my heart in the Lord.
ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക.
So am I a person who is refreshing the heart of my beloved saints?
എന്റെ സഹവിശ്വാസികളുടെ ഹൃദയം തണുപ്പിക്കുന്നവനാണോ ഞാൻ?
This is what we have to do.
ഇതാണ് നാം ചെയ്യേണ്ട കാര്യം.
So this is the ministry of the believers.
ഇതൊരു വിശ്വാസിയുടെ ശുശ്രൂഷയാണ്.
The wine delights the heart of God and the heart of man.
വീഞ്ഞ് ദൈവത്തിന്റെയും മനുഷ്യന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാണ്.
We know when the Stephen was filled with the spirit of God,
Stephanos devathinte aathmaavinal niranjavanayirunnappol,
what happened? We see that his face was shining.
Avante mugam prakashikkunnathu nammal vaayikku.
Our life also should be like that.
Nammude jeevithavum angane aayirikkanam.
We should live a life that is filled with the spirit of God.
Devathinte aathmaavinal niranja oru jeevitham namukku nayikkanam.
Then our face will shine in the midst of sufferings and the problems.
Angane aavumbo kashtathayudeyum prayasangaleyum madhyathile nammude mugam prakashikkunna anubhavathilekku.
What a wonderful promise the Lord has given.
ദൈവം നമുക്ക് എത്ര നല്ല വാർത്തത്വങ്ങളാണ് നൽകിയിരിക്കുന്നത്.
Yes, he anointed our head with oil.
എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു.
And my cup runneth over.
എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും.
Oh, what a wonderful shepherd we have.
എത്ര നല്ല ഒരു ഇടയനാണ് നമുക്കുള്ളത്.
In the midst of the problems of flies and scabs.
ഇപ്രകാരമുള്ള പ്രാണികളുടെയും ഈച്ചകളുടെയും ഒക്കെ ശല്യത്തിന്റെ മധ്യത്തിൽ.
In the midst of conflict and difficulties.
പോരാട്ടത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും മധ്യത്തിൽ.
In the midst of the chilled spiritual atmosphere.
തണുത്ത് കോച്ചുന്ന ആത്മീയ അന്തരീക്ഷത്തിൽ.
He comforts us with the oil and wine.
എണ്ണയും വീഞ്ഞും പകർന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നു.
Let us thank for his goodness to us.
അവന്റെ നമ്മോടുള്ള നന്മയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.
May God bless this verse to our hearts.
ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസമായി തീരട്ടെ.